ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ഒക്ടോബർ 20-ാം തീയതി. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി പഴയ നിയമത്തിൽ നിന്നും ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 3-ഉം 4-ഉം അധ്യായങ്ങളും പുതിയ നിയമത്തിൽ നിന്നും തെസലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായവും വായിക്കും. ഇരമ്യാവ് 3. ഒരു പുരുഷൻ തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും അവൾ അവനെ വിട്ടുപോയി മറ്റൊരു പുരുഷന് ഭാര്യയായി തീരുകയും ചെയ്ത ശേഷം അവൻ അവളുടെ അടുക്കൽ വീണ്ടും ചെല്ലുമോ? അങ്ങനെയുള്ള ദേശം മലിനമായി പോകുകയില്ലയോ? നീയോ പല ജാരന്മാരായി പരസംഗം ചെയ്തിരിക്കുന്നു, എന്നിട്ടും എന്റെ അടുക്കൽ മടങ്ങി വരുവാൻ നീ വിചാരിക്കുന്നുവെന്ന് യഹോവയുടെ അരുളപ്പാട്. മൊട്ടക്കുന്നുകളിലേക്ക് തലപൊക്കി നോക്കുക, നീ പരസംഗം ചെയ്യാത്ത സ്ഥലം ഏതുള്ളൂ? മരുഭൂമിയിൽ അരാബ്യർ എന്ന പോലെ നീ വഴികളിൽ അവയ്ക്കായി പതിയിരുന്നു. നിന്റെ പരസംഗത്താലും വഷളത്വത്താലും ദേശത്തെ മലിനമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് മഴ നിന്നുപോയി, പിന്മഴ പെയ്തതുമില്ല. എന്നിട്ടും നീ വേശ്യയുടെ നെറ്റി കാണിച്ച് നാണിക്കാതെയിരിക്കുന്നു. നീ ഇന്നു മുതൽ എന്നോട് എന്റെ പിതാവേ, നീ എന്റെ യൗവനത്തിലെ സഖി എന്ന് വിളിച്ചു പറയുകയില്ലയോ? അവൻ എന്നേക്കും കോപം സംഗ്രഹിക്കുമോ? അവൻ സദാകാലം ദ്വേഷം വെച്ചുകൊണ്ടിരിക്കുമോ? എന്നിങ്ങനെ നീ പറഞ്ഞ് ദുഷ്ടതകളെ പ്രവർത്തിച്ച് നിനക്ക് സാധിച്ചുമിരിക്കുന്നു. യോശിയ രാജാവിന്റെ കാലത്ത് യഹോവ എന്നോട് അരളി ചെയ്തത്, വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് നീ കണ്ടുവോ? അവൾ ഉയരമുള്ള എല്ലാ മലമുകളിലും എല്ലാ പച്ചമരത്തിൻ കീഴിലും ചെന്ന് അവിടെ പരസംഗം ചെയ്തു. ഇതൊക്കെയും ചെയ്ത ശേഷം അവൾ എന്റെ അടുക്കൽ മടങ്ങി വരും എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അവൾ മടങ്ങി വന്നില്ല. വിശ്വാസപാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി അത് കണ്ടു. വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ വ്യഭിചാരം ചെയ്ത ഹേതുവാൽ തന്നെ ഞാൻ അവളെ ഉപേക്ഷിച്ച് ഉപേക്ഷണ പത്രം കൊടുത്തത് വിശ്വാസപാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി കണ്ടിട്ടും ഭയപ്പെടാതെ അവളും ചെന്ന് പരസംഗം ചെയ്തു. മനോലഘുത്വത്തോടെ ചെയ്ത അവളുടെ പരസംഗ ഹേതുവായി ദേശം മലിനമായിപ്പോയി. കല്ലിനോടും മരത്തോടും അവൾ വ്യഭിചാരം ചെയ്തു. ഇതെല്ലാമായിട്ടും വിശ്വാസപാതകിയായ സഹോദരി യഹൂദ കപടമായിട്ടല്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ വിശ്വാസപാതകിയായ യഹൂദയേക്കാൾ നീതിയുള്ളവളെന്ന് യഹോവ എന്നോട് അരളി ചെയ്തു. നീ ചെന്ന് വടക്കോട്ട് നോക്കി ഈ വചനങ്ങളെ വിളിച്ചു പറക, വിശ്വാസത്യാഗിനിയായ ഇസ്രായേലി മടങ്ങി വരിക എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കോപം കാണിക്കുകയില്ല, ഞാൻ കരുണയുള്ളവൻ, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ ദൈവമായ യഹോവയോട് നീ ദ്രോഹം ചെയ്തു. പച്ചമരത്തിൻ കീഴിലൊക്കെയും അന്യന്മാരോട് ദുർമാർഗമായി നടന്നതും എന്റെ വാക്ക് കേട്ടനുസരിക്കാതെ ഇരുന്നതുമായ നിന്റെ അകൃത്യം സമ്മതിക്ക മാത്രം ചെയ്യുക എന്ന് യഹോവയുടെ അരുളപ്പാട്. വിശ്വാസത്യാഗികളായ മക്കളെ, മടങ്ങി വരുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുത്തിനെയും വംശത്തിൽ രണ്ടുപേരെയും വീതമെടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരും. ഞാൻ നിങ്ങൾക്ക് എന്റെ മനസ്സിനൊത്ത ഇടയന്മാരെ നൽകും. അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേയിക്കും. അങ്ങനെ നിങ്ങൾ ദേശത്ത് വർദ്ധിച്ചു പെരുകുമ്പോൾ ആ കാലത്ത് യഹോവയുടെ നിയമപ്പെട്ടകമെന്ന് ഇനി പറയുകയില്ല, അത് മനസ്സിൽ വരികയില്ല, അതിനെ ഓർക്കുകയില്ല, ചെന്ന് കാണുകയില്ല, ഇനി അതുണ്ടാകുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ആ കാലത്ത് യെരുശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. സകല ജാതികളും അവിടേക്ക് യെരുശലേമിലേക്ക് തന്നെ യഹോവയുടെ നാമനിമിത്തം വന്നു ചേരും. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ശാഠ്യപ്രകാരം ഇനി നടക്കുകയുമില്ല. ആ കാലത്ത് യഹൂദ ഗൃഹം ഇസ്രായേൽ ഗൃഹത്തോട് ചേർന്ന് അവർ ഒന്നിച്ച് വടക്കേ ദിക്കിൽ നിന്ന് പുറപ്പെട്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായി കൊടുത്ത ദേശത്തേക്ക് വരും. ഞാനോ നിന്നെ ദത്തെടുത്തു, നിനക്ക് ജാതികളുടെ അതിഭംഗിയുള്ള അവകാശമായ മനോഹര ദേശം നൽകേണ്ടത് എങ്ങനെ എന്ന് വിചാരിച്ചു. നീ എന്നെ എന്റെ പിതാവേ എന്ന് വിളിക്കും, എന്നെ വിട്ട് മാറുകയുമില്ല എന്നും ഞാൻ വിചാരിച്ചു. ഇസ്രായേൽ ഗൃഹമേ, ഒരു ഭാര്യ ഭർത്താവിനോട് വിശ്വാസപാതകം ചെയ്ത് അവനെ വിട്ടുകളയുന്നത് പോലെ നിങ്ങൾ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ മക്കൾ വളഞ്ഞ വഴികളിൽ നടന്ന് തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നു കളഞ്ഞതിനാൽ അവർ മൊട്ടക്കുന്നുകളിന്മേൽ കരഞ്ഞ് യാചിക്കുന്നത് കേൾക്കുന്നു. വിശ്വാസത്യാഗികളായ മക്കളെ, മടങ്ങി വരുവീ, ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാം. ഇതാ ഞങ്ങൾ നിന്റെ അടുക്കൽ വരുന്നു, നീ ഞങ്ങളുടെ ദൈവമായ യഹോവയല്ലോ. കുന്നുകളും പർവ്വതങ്ങളിലെ കോലാഹലവും വ്യർത്ഥം. ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ മാത്രമേ ഇസ്രായേലിന് രക്ഷയുള്ളൂ. ലജ്ജാവിഗ്രഹങ്ങളോ ഞങ്ങളുടെ യൗവനം മുതൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ സമ്പാദ്യത്തെയും അവരുടെ ആടുകളെയും കന്നുകാലികളെയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും തിന്നുകളഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ലജ്ജയിൽ തന്നെ കിടക്കട്ടെ. ഞങ്ങളുടെ നാണം ഞങ്ങളെ മൂടട്ടെ. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും യൗവനം മുതൽ ഇന്ന് വരെയും ഞങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചതുമില്ല. 4 ഇസ്രായേലെ, നീ മനം തിരിയുമെങ്കിൽ എന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നുകൊള്ളുക എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ എന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുമെങ്കിൽ നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല. യഹോവയാണ് എന്ന് നീ പരമാർത്ഥമായും ന്യായമായും നീതിയായും സത്യം ചെയ്യുകയും ജാതികൾ അവനിൽ തങ്ങളെ തന്നെ അനുഗ്രഹിച്ച് അവനിൽ പുകഴുകയും ചെയ്യും. യഹൂദ പുരുഷന്മാരോടും യെരുശലേമ്യരോടും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശുനിലം ഉഴുവീൻ. യഹൂദ പുരുഷന്മാരും യെരുശലേം നിവാസികളുമായുള്ളവരെ, നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം എന്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കൊടുത്തുകൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിചേദന ചെയ്ത് നിങ്ങൾ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്കളവീൻ. യഹൂദയിൽ അറിയിച്ച് യെരുശലേമിൽ പ്രസിദ്ധമാക്കി ദേശത്ത് കാഹളം ഊതുവാൻ പറവീൻ. കൂടി വരുവീൻ, നമുക്ക് ഉറപ്പുള്ള പട്ടണങ്ങളിലേക്ക് പോകാം എന്ന് ഉറക്ക വിളിച്ചു പറവീൻ. സിയോന് കൊടി ഉയർത്തുവീൻ, നിൽക്കാതെ ഓടിപ്പോകുവീൻ. ഞാൻ വടക്കു നിന്ന് അനർത്ഥവും വലിയ നാശവും വരുത്തും. സിംഹം പള്ളക്കാട്ടിൽ നിന്ന് ഇളകിയിരിക്കുന്നു. ജാതികളുടെ സംഹാരകൻ ഇതാ നിന്റെ ദേശത്തെ ശൂന്യമാക്കുവാൻ തന്റെ സ്ഥലം വിട്ട് പുറപ്പെട്ടിരിക്കുന്നു. അവൻ നിന്റെ പട്ടണങ്ങളെ നിവാസികൾ ഇല്ലാതെ വണ്ണം നശിപ്പിക്കും. ഇത് നിമിത്തം വിരട്ടുടുപ്പീൻ, വിലപിച്ച് മുറയിടുവീൻ. യഹോവയുടെ ഉഗ്രകോപം നമ്മെ വിട്ട് മാറിയിട്ടില്ലല്ലോ. അന്നാളിൽ രാജാവിന്റെ ധൈര്യവും പ്രഭുക്കന്മാരുടെ ധൈര്യവും ക്ഷയിക്കും. പുരോഹിതന്മാർ ഭ്രമിച്ചും പ്രവാചകന്മാർ സ്തംഭിച്ചും പോകുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അതിന് ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, പ്രാണനിൽ വാൾ കടന്നിരിക്കെ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് നീ ഈ ജനത്തെയും യെരുശലേമിനെയും ഏറ്റവും വഞ്ചിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ആ കാലത്ത് ഈ ജനത്തോടും യെരുശലേമിനോടും പറവാനുള്ളത് എന്തെന്നാൽ, മരുഭൂമിയിലെ മൊട്ടക്കുന്നുകളിൽ നിന്ന് ഒരു ഉഷ്ണക്കാറ്റ് പേറ്റുവാനല്ല കൊഴിപ്പാനുമല്ല എന്റെ ജനത്തിന്റെ പുത്രിക്ക് നേരെ ഊതും. ഇതിലും കൊടുതായൊരു കാറ്റ് എന്റെ കൽപ്പനയാൽ വരും. ഞാൻ ഇപ്പോൾ തന്നെ അവരുടെ ന്യായവാദം കഴിക്കും. ഇതാ അവൻ മേഘങ്ങളെ പോലെ കയറി വരുന്നു. അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റുപോലെയാകുന്നു. അവന്റെ കുതിരകൾ കഴുക്കളെക്കാളും വേഗതയുള്ളവ. അയ്യോ കഷ്ടം, നാം നശിച്ചല്ലോ. യെരുശലേമേ, നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത കഴുകിക്കളക. നിന്റെ ദുഷ്ടവിചാരങ്ങൾ എത്രത്തോളം നിന്റെ ഉള്ളിലിരിക്കും. ദാനിൽ നിന്ന് ഉറക്കെ ഘോഷിക്കുന്നു. എഫ്രയീം മലയിൽ നിന്ന് അനർത്ഥത്തെ പ്രസിദ്ധമാക്കുന്നു. ജാതികളോട് പ്രസ്താവിപ്പീൻ, ഇതാ കോട്ട വളയുന്നവർ ദൂരദേശത്തു നിന്ന് വന്ന് യഹൂദ പട്ടണങ്ങൾക്ക് നേരെ ആർപ്പു വിളിക്കുന്നുവെന്ന് യെരുശലേമിനോട് അറിയിപ്പി. അവൾ എന്നോട് മത്സരിച്ചിരിക്കുകൊണ്ട് അവർ വയലിലെ കാവൽക്കാരെ പോലെ അവളുടെ നേരെ വന്ന് ചുറ്റും വളഞ്ഞിരിക്കുന്നുവെന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ നടപ്പും പ്രവൃത്തികളും ഹേതുവായിട്ടത്രേ ഇവ നിനക്ക് വന്നത്. ഇത്ര കയ്പായിരിപ്പാനും നിന്റെ ഹൃദയത്തിന് തട്ടുവാനും കാരണം നിന്റെ ദുഷ്ടത തന്നെ. അയ്യോ എന്റെ ഉദരം, എന്റെ ഉദരം, എനിക്ക് നോവ് കിട്ടിയിരിക്കുന്നു. അയ്യോ എന്റെ ഹൃദയഭിത്തികൾ, എന്റെ നെഞ്ചിടിക്കുന്നു. എനിക്ക് മിണ്ടാതെ ഇരുന്നുകൂടാ. എന്റെ ഉള്ളം കാഹളനാദവും യുദ്ധത്തിന്റെ ആർപ്പുവിളിയും കേട്ടിരിക്കുന്നു. നാശത്തിന്മേൽ നാശം വിളിച്ചു പറയുന്നു. ദേശമൊക്കെയും ശൂന്യമായി. പെട്ടെന്ന് എന്റെ കൂടാരങ്ങളും ഒരു ക്ഷണത്തിൽ എന്റെ തിരശീലകളും കവർച്ചയായിപ്പോയി. എത്രത്തോളം ഞാൻ കൊടി കണ്ട് കാഹളധ്വനി കേൾക്കേണ്ടി വരും. എന്റെ ജനം ഭോഷന്മാർ, അവർ എന്നെ അറിയുന്നില്ല. അവർ ബുദ്ധികെട്ട മക്കൾ, അവർക്ക് ഒട്ടും ബോധമില്ല. ദോഷം ചെയ്യുവാൻ അവർ സമർത്ഥന്മാർ, നന്മ ചെയ്യുവാനോ അവർക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഭൂമിയെ നോക്കി അതിനെ പാഴും ശൂന്യവുമായി കണ്ടു. ഞാൻ ആകാശത്തെ നോക്കി അതിനെ പ്രകാശമില്ലാതെയിരുന്നു. ഞാൻ പർവ്വതങ്ങളെ നോക്കി അവ വിറയ്ക്കുന്നത് കണ്ടു. കുന്നുകളെല്ലാം ആടിക്കൊണ്ടിരുന്നു. ഞാൻ നോക്കി ഒരു മനുഷ്യനെയും കണ്ടില്ല. ആകാശത്തിലെ പക്ഷികളൊക്കെയും പറന്നുപോയിരുന്നു. ഞാൻ നോക്കി ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു. അതിലെ പട്ടണങ്ങളൊക്കെയും യഹോവയാൽ അവന്റെ ഉഗ്രകോപം ഹേതുവായി ഇടിഞ്ഞു പോയിരിക്കുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദേശമൊക്കെയും ശൂന്യമാകും, എങ്കിലും ഞാൻ മുഴുവനായി മുടിച്ചു കളകിയില്ല. ഇത് നിമിത്തം ഭൂമി വിലപിക്കും, മീതെ ആകാശം കറുത്തുപോകും. ഞാൻ നിർണയിച്ചരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അനുതപിക്കുകയുമില്ല, പിന്മാറുകയുമില്ല. കുതിരച്ചേവകരുടെയും വില്ലാളികളുടെയും ആരവം ഹേതുവായി സകല നഗരവാസികളും ഓടിപ്പോകുന്നു. അവർ പള്ളക്കാടുകളിൽ ചെന്ന് പാറകളിന്മേൽ കയറുന്നു. സകല നഗരവും ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ആരും അവിടെ പാർക്കുന്നതുമില്ല. ഇങ്ങനെ ശൂന്യമായി പോകുമ്പോൾ നീ എന്തു ചെയ്യും? നീ രക്താംബരം ധരിച്ചാലും പൊന്നാഭരണം അണിഞ്ഞാലും നിന്റെ കണ്ണിൽ മഷി എഴുതിയാലും വ്യർത്ഥമായി നിനക്ക് സൗന്ദര്യം വരുത്തുന്നു. നിന്റെ ജാരന്മാർ നിന്നെ നിരസിച്ച് നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. ഈറ്റുനോവ് കിട്ടിയവളുടെ ഒച്ച പോലെയും കടിഞ്ഞൂൽ കുട്ടിയെ പ്രസവിക്കുന്നവളുടെ ഞരക്കം പോലെയും ഒരു ശബ്ദം ഞാൻ കേട്ടു. നെടുവീർപ്പിട്ടും കൈമലർത്തിയും കൊണ്ട്, അയ്യോ കഷ്ടം, എന്റെ പ്രാണൻ കുലപാതകന്മാരുടെ മുമ്പിൽ ക്ഷയിച്ചു പോകുന്നുവെന്ന് പറയുന്ന സിയോൻ പുത്രിയുടെ ശബ്ദം തന്നെ. തെസലോനിക്കർക്ക് എഴുതിയ 2 അതിന് 3 ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഞങ്ങൾ ആജ്ഞാപിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെന്നും മേലാലും ചെയ്യും എന്നും ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് കർത്താവിൽ ഉറച്ചിരിക്കുന്നു. കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഞങ്ങളെ അനുകരിക്കേണ്ടതിന് എങ്ങനെ എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല, ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോന്നത്. അധികാരമില്ലാഞ്ഞിട്ടല്ല അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിനത്രേ. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നുവെന്ന് കേൾക്കുന്നു. ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. നിങ്ങളോ സഹോദരന്മാരെ, നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിപ്പി. എങ്കിലും ശത്രു എന്ന് വിചാരിക്കാതെ സഹോദരൻ എന്ന് വെച്ച് അവനെ ബുദ്ധി ഉപദേശിക്കാത്രേ വേണ്ടത്. സമാധാനത്തിന്റെ കർത്താവായവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. കർത്താവ് നിങ്ങൾ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. പൗലോസായ എന്റെ കയ്യാൽ വന്ദനം. സകല ലേഖനത്തിലും ഇത് തന്നെ അടയാളം. ഇങ്ങനെ ഞാൻ എഴുതുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ.
ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ വായന യിരമ്യാ പ്രവാചകന്റെ പുസ്തകം 3-4 അധ്യായവും 2 ലേഖനം 3 ആയിരുന്നല്ലോ. ഒരു ദൈവിക ചിന്ത ഈ ഭാഗത്ത് നിങ്ങളുമായിട്ട് പങ്കിടട്ടെ. യിരമ്യാ പ്രവാചകന്റെ പുസ്തകം 3-4 അധ്യായം. ദൈവത്തിൽ നിന്ന് അവിശ്വസ്ത കാണിച്ചു പോയ യഹൂദ മക്കളോട് മടങ്ങി വരുവാൻ ദൈവത്തിന് ഒരു ആഹ്വാനമായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. നിങ്ങൾ മടങ്ങി വന്നാൽ ഞാൻ നിങ്ങളെ രക്ഷിക്കും, നിങ്ങൾ മടങ്ങി വന്നാൽ ഞാൻ നിങ്ങളെ സൗഖ്യമാക്കും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. 4:3 ദൈവം ഇപ്രകാരം തന്റെ മക്കളോട് പറയുന്നു, യഹൂദ പുരുഷന്മാരോടും യെരൂശലേം നിവാസികളോടും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശു നിലം ഉഴുവീൻ. ദൈവം ആഗ്രഹിക്കുന്നത് തന്റെ ജനം ചെയ്യുന്ന പ്രവൃത്തി, ദൈവത്തെ വിളിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന് വേണ്ടി ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾ, അത് മുള്ളുകളുടെ ഇടയ്ക്ക് വീണ് ആ നല്ല വിത്തിനെ പോലെ മുള്ളുകൾ അതിനെ ഞെരുക്കി കളയാതെ വേണം തരിശു നിലം ഉഴുത് മറിച്ച് ആ നല്ല നിലത്ത് അവർ ആ വിത്തുകൾ പാകിയാൽ നിശ്ചയമായും ദൈവം അവരെ അനുഗ്രഹിക്കും എന്നത്രേ ദൈവം പറയുന്നത്. അതോടെ ബന്ധത്തിൽ തന്നെ അതിന്റെ അടുത്ത വാക്യത്തിൽ ദൈവപ്രകാരം പറയുന്നു, നിങ്ങളുടെ ഹൃദയങ്ങളെ അത്രേ നിങ്ങൾ പരിച്ഛേദന ഏൽപ്പിക്കേണ്ടത്. ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്ന് ആർക്കും അത് അടച്ചുകൂടാൻ പറ്റാത്ത രീതിയിൽ ദൈവിക കോപത്തിൽ അവരായിത്തീരാതിൻ വണ്ണം ദൈവം അവരോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ മടങ്ങി വരണം. നിങ്ങൾ പരിച്ഛേദന ചെയ്യേണ്ടത് നിങ്ങളുടെ ശരീരങ്ങളെയല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങൾക്കത്രേ പരിച്ഛേദന ഉണ്ടാകേണ്ടി ഇരിക്കുന്നു. ഇന്നും ദൈവം ആ സന്ദേശം തന്നെയാണ് നമ്മോടും പറയുന്നത്. ദൈവിക ക്രോധത്തിൽ നിന്നും ദൈവിക കോപത്തിൽ നിന്നും നമ്മെ വിടുവിപ്പാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ നാം മടങ്ങി വന്നാൽ അവന്റെ പുത്ര രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്ന് നാം തിരുവചനത്തിൽ മനസ്സിലാക്കുന്നല്ലോ. മടങ്ങി വന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് പ്രാപിപ്പാൻ കഴിയും. ഹൃദയങ്ങളെ അത്രേ കീറേണ്ടത് വസ്ത്രങ്ങളെ അല്ല എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. പലപ്പോഴും നാം ബാഹ്യമായി പല കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ദൈവിക പ്രസാദത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ദൈവം ഇന്ന് നമ്മളോട് പറയുന്നത് നിങ്ങൾ ബാഹ്യമായി ചെയ്ത പ്രകടനങ്ങൾ അല്ല എനിക്ക് ആവശ്യം. നിങ്ങൾ വിശുദ്ധി എന്ന നിലയിലും നിങ്ങൾ ദൈവികത്വം എന്ന നിലയിലും ചെയ്യുന്ന പല കാര്യങ്ങളല്ല ഞാൻ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിന്റെ താഴ്മതയും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾ മനസ്സിലാക്കി കണ്ട് ദൈവം മുൻപാകെ ക്ഷമ ചോദിച്ച് ഹൃദയങ്ങളെ കീറി ഹൃദയങ്ങൾക്കൊരു പരിച്ഛേദന ഏൽപ്പിച്ച് ദൈവസന്നിധിയിൽ വരുന്ന അത്രേ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ഇന്നും നമ്മളും അത് തന്നെ ആഗ്രഹിക്കുന്നത്. പൗലോസ് റോമാ സഭയ്ക്ക് എഴുതുമ്പോൾ 12-ാം അധ്യായത്തിൽ താൻ ഇപ്രകാരം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ദൈവത്തിന് മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ദൈവത്തിനുമുമ്പാകെ ജീവനും വിശുദ്ധിയുമുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിപ്പീൻ, ഒരു യാഗമായി സമർപ്പിപ്പീൻ. ഏത് ശരീരം? ദൈവം നാമം വിരോധത്തിനു വേണ്ടി നാം പണ്ട് ഉപയോഗിച്ചു. നമ്മുടെ നാവുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ അധരങ്ങൾ, നമ്മുടെ കൈകാലുകൾ ദൈവത്തിന് വിരോധമായി സംസാരിക്കുകയും ഉപയോഗിച്ചത് ആ ജീവിതത്തെ, ആ ശരീരത്തെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അതിനെ ഒരു യാഗമായി സമർപ്പിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിച്ച് മുൻപോട്ട് വരുമ്പോൾ ആ ആരാധനയിലത്രേ ദൈവം പ്രസാദിക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ദൈവം തന്നെ ജനത്തെക്കുറിച്ച് പറഞ്ഞ കുറ്റത്തിൽ ഇപ്രകാരം തന്നെ പറഞ്ഞു, എന്റെ ജനം ചെയ്തത് തെറ്റ് 2, അവർ ജീവമുള്ള ദൈവത്തെ വിട്ട് അവർക്ക് വേണ്ടി പൊട്ടക്കിണറുകളെ കുഴിച്ചെടുത്തു. 1, അവർ ചെയ്ത തെറ്റ് പൊട്ടക്കിണറുകളെ അവർ കുഴിച്ചെടുത്തു. 2, ജീവന്റെ സ്രോതസ്സായ, ജീവന്റെ എല്ലാമെല്ലാമായ ദൈവത്തെ അവർ ഉപേക്ഷിച്ച് കളഞ്ഞുവെന്ന് നാം വായിക്കുന്നു. ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലും നാം ഒരു സ്വയശോധനയ്ക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കണം. പലപ്പോഴും ഈ ലോകത്തിലെ ഓട്ടത്തിന് മധ്യത്തിൽ ദൈവത്തെ ഇല്ലാതെ വണ്ണം, ദൈവത്തെ കൂടാതെ വണ്ണം പല കാര്യങ്ങൾ നാം ചെയ്തു പോകാറുണ്ട്. നാം ചിന്തിക്കുന്നുണ്ട് പലപ്പോഴും ദൈവം നമ്മോട് കൂടെയുണ്ട്, നമ്മുടെ ഹൃദയം പലപ്പോഴും കഠിനപ്പെട്ട് ദൈവസേനയിലായി പോയിട്ടില്ലയോ. ദൈവം മുൻപാകെ കടന്നു വരുമ്പോൾ, കർത്താവേ ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ നിന്നെ വിട്ടു ഉപേക്ഷിച്ചോ, നിനക്ക് മഹത്വം നിർത്തേണ്ട സ്ഥാനത്ത് ഞാൻ നിനക്ക് മഹത്വം കൊടുക്കാതിരുന്നെങ്കിൽ നീ എന്നോട് ക്ഷമിക്കുമാറാകണമേ. എന്റെ കഠിനമായ ഹൃദയം, ആ ഫറവനെ പോലെ ഹൃദയം കഠിനമാക്കുവാനല്ല, മറിച്ച് ദൈവപ്രവർത്തിയുടെ മുമ്പാകെ നമ്മെ തന്നെ വിനയപ്പെടുത്തുവാൻ, മടങ്ങി വരുവാൻ, ഹൃദയത്തിന്റെ പരിച്ഛേദനയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്നു. ഈ വചനങ്ങൾ നാം കേട്ട് അനുസരിച്ച് ജീവിച്ചാൽ നിശ്ചയമായും ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ ആശീർവാദവും നമ്മോട് കൂടിയിരിക്കും. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.